السلام عليكم ورحمة الله وبركاته. الحمد لله والحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം നിദാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദിസാല സൂലുസുന്നയുടെ ഏതാനും വരികളാണ് നമ്മുടെ ദൗറയിൽ നമ്മൾ വിശദീകരിച്ചത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങളും ആദർശങ്ങളും, അതിന്റെ തത്വങ്ങൾ എന്താണ്, അതിന്റെ ഉസൂലുകൾ എന്താണ്, ഇതാണ് ഈ റിസാലയുടെ പ്രതിപാദ്യം എന്നത് നമ്മൾ സൂചിപ്പിച്ചു. അദ്ദേഹം ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് ഉസൂലുസുന്നത്തി ഇന്ദന, നമ്മുടെ അടുത്ത് സുന്നത്തിന്റെ അടിത്തറ, സുന്നത്തിന്റെ അടിസ്ഥാനം, التمسك بما كان عليه اصحاب رسول الله صلى الله عليه وسلم. رسول الله صلى الله عليه وسلم യുടെ സഹാബത്ത് ഏതൊന്നിലായിരുന്നോ ആ സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കലാണ്, അവരുടെ അഖീദ, അവരുടെ ആദർശം മുറുകെ പിടിക്കലാണ്. വലിഖ്തിദാഉ ബിഹിം, അവരെ മാതൃകയാക്കലാണ്, അവരെ മാതൃകയാക്കലും അവരെ പിൻപറ്റലുമാണ്. വതർക്കുൽ ബിദഅി, ഒന്നാമത്തെ തത്വത്തിന് ശേഷം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രണ്ടാമത്തെ അടിത്തറ ഉസൂല്, വതർക്കുൽ ബിദഅി, പുതിയ കാര്യങ്ങളെ, മതത്തിൽ പുതിയതായി നിർമ്മിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ട ബിദഅത്തുകളെ വെടിയലുമാണ്. കാരണം വകുല്ലു ബിദഅത്തിൻ ഫഹിയ ളലാല, എല്ലാ ബിദഅത്തുകളും അത് ളലാലത്താണ്. ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിച്ചത്. അടുത്തത് ഇനി നമുക്ക് വായിക്കാനുള്ളത് അടുത്ത അടിത്തറ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫികളുടെ അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിന്റെ, അഹ്ലുൽ അസറിന്റെ അല്ലെങ്കിൽ അൽ ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഫിർഖത്തുൻ നാജിയുടെ അല്ലെങ്കിൽ തോയിഫത്തുൽ മൻസൂറയുടെ അടുത്ത അസ്രിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് വതർക്കുൽ ഖുസൂമാതി വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാഇ വതർക്കുൽ മിറാഇ വൽ ജിദാരി വൽ ഖുസൂമാതി ഫിദ്ദീൻ. വതർക്കുൽ ഖുസൂമാതി, വതർക്കു ഉപേക്ഷിക്കുകയും ചെയ്യലാണ്, തറക്ക യതർക്കു തറക്ക് ഉപേക്ഷിക്കുകയും ചെയ്യലാണ്. വതർക്കുൽ ഖുസൂമാത്, തറക്ക ഉപേക്ഷിച്ചു, നേരത്തെ പറഞ്ഞു വതർക്കുൽ ബിദഅ, അവിടെ പറഞ്ഞു പോയി. വതർക്കുൽ ഖുസൂമാത്, ഖുസൂമത്ത്, ഖുസൂമാത്ത്, ഖസമ എന്നാണ് പദം. ഖസമ യഖസിമു, തർക്കിച്ചു, തർക്കം, ഭിന്നിപ്പ്, അഭിപ്രായ വ്യത്യാസം, ഒക്കെ അതിന്റെ അർത്ഥങ്ങളാണ്. ഖുസൂമാത്ത്, തർക്കങ്ങൾ. വതർക്കുൽ ഖുസൂമാതി, തർക്കങ്ങളെ ഉപേക്ഷിക്കലുമാണ്. ഖുസൂമാത്തുകളെ ഉപേക്ഷിക്കലുമാണ് തർക്കം. അതൊഴിവാക്കണം, അതൊഴിവാക്കല്, അതൊഴിവാക്കലുമാണ് ഖുസൂമത്ത്, ഖുസൂമാത്ത്. ഖസമ, തർക്കിച്ചു. യഹ്സിമു, ഖസ്മ്. ഖുസൂമാത്ത്, തർക്കങ്ങളെ ഉപേക്ഷിക്കലുമാകുന്നു. അദ്ദേഹം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉസൂലു സുന്നയുടെ, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ, സുന്നത്തിന്റെ അടിത്തറകളായി അടുത്തത് വിശദീകരിക്കുന്നത്, മൂന്നാമത് വിശദീകരിക്കുന്നത്, മൂന്നാമത്തെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നത്, തർക്കങ്ങളെ ഉപേക്ഷിക്കണം. വൽ ജുലൂസി, ഇരിക്കുന്നതിനെയും ഉപേക്ഷിക്കണം. വൽ ജുലൂസി, വാവ്, ഇവിടെ വരുന്ന വാവുകളൊക്കെ അത്ഫ്. വൽ ജുലൂസി, ഇരുത്തത്തെയും, അതായത് വതർക്കുൽ ജുലൂസി എന്നാണ് വരേണ്ടത്. വതർക്കുൽ ഖുസൂമാതി വൽ ജുലൂസി, അതായത് വതർക്കുൽ ജുലൂസി, ജലസ, ഇരുന്നു, എജിരിസു, ജുലൂസ്. വൽ ജുലൂസി, ഇരുത്തത്തെയും ഇരിക്കുന്നതിനെയും. ആരുടെ കൂടെ, ആരോടൊപ്പം ഇരിക്കുന്നതിനെ ഉപേക്ഷിക്കണം. മഅ അസ്ഹാബിൽ അഹ്വായി, ഹവയുടെ ആളുകളോടൊപ്പം. അസ്ഹാബ് വിശദീകരിച്ചു, ഹവ, അഹ്വ, ഹവയുടെ ആളുകൾ, ബിദഅത്തിന്റെ ആളുകൾ. അസ്ഹാബുൽ അഹ്വ, ഇതിന് പണ്ഡിതന്മാരെ പ്രയോഗിച്ച മറ്റൊരു പദമാണ് അസ്ഹാബുൽ ബിദഅഇ. കാരണം ബിദഅത്തിന്റെ ആളുകൾ സംസാരിക്കുന്നത് അവരുടെ ഹവക്കനുസരിച്ചാണ്. ഹവയുടെ ആളുകളോടൊപ്പം ഇരിക്കുന്നതിനെയും വെടിയണം, തർക്കം ഉപേക്ഷിക്കണം, ഇരുത്തം ഉപേക്ഷിക്കണം. ആരോടൊപ്പമുള്ള ഇരുത്തം? മഅ അസ്ഹാബിൽ അഹ്വായി, ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം. അവരുടെ കൂടെ ഇരിക്കുന്നത് പോലും ഒഴിവാക്കണം. ഇത് സുന്നത്തിന്റെ അടിത്തറയാണ്, ബേസിക് ആയിട്ടുള്ള തത്വമാണ്, നിയമമാണ്, ആദർശമാണ്. വതർക്കുൽ മിറായി, വതർക്കു, ഉപേക്ഷിക്കുകയും ചെയ്യണം. അൽ മിറാ, മിറാ, തർക്കം. ഏതാണ്ട് ഖുസൂമത്ത്, മിറാ, ജിദാല്, ഏതാണ്ട് ഒരേ അർത്ഥങ്ങളാണ്. വതർക്കുൽ മിറായി, മാറാ എന്നാണ് പദം. മാറാ യുമാരി മിറാ, അവസാനം യാ ആണ്. മാറാ യുമാരി മിറാ, തർക്കം, തർക്കിച്ചു. മിറാ, തർക്കം. വതർക്കുൽ മിറായി, തർക്കം ഉപേക്ഷിക്കണം. മാറാ എന്നാണ് പദം, അവസാനം യാ. യുമാരി അതിന്റെ മുലാരിയ, മിറാ. വൽ ജിദാലി, ജിദാല്, തർക്കം. ജദല, യജിദിലു അല്ലെങ്കിൽ യജിദുലു, ജദില്, ജിദാല്. ജദല, യജിദിലു, ജിദാല്, തർക്കം. വൽ ഖുസൂമാതി, നേരത്തെ പറഞ്ഞ തന്നെ, ഫിദ്ദീനി, മതത്തിൽ. അള്ളാഹിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മതത്തിലുള്ള ഖുസൂമാത്തുകളെ, ജിദാലുകളെ, മിറാഇകളെ ഉപേക്ഷിക്കുകയും ചെയ്യണം. മിറാഇ, ജിദാല്, ഖുസൂം എന്ന മൂന്ന് പദങ്ങളാണ് ഇതിലുള്ളത്. വതർക്കുൽ ഖുസൂമാത്തി, തർക്കങ്ങളെ ഉപേക്ഷിക്കണം. വൽ ജുലൂസി, ഇരുത്തവും. മഅ അസ്ഹാബിൽ അഹ്വാഇ, ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തവും ഉപേക്ഷിക്കണം. വതർക്കുൽ മിറാഇ, തർക്കം ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്, അതായത് അതിന്റെ അസലാകുന്നു. വൽ ജിദാലി, വൽ ഖുസൂമാത്തി ഫിദ്ദീനി, മിറാഇ, ജിദാല്, ഖുസൂമാത്ത്, ചെറിയ വ്യത്യാസങ്ങൾ ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ചെറിയ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അത് നിങ്ങളത് റഫറൻസ് ചെയ്യാം. മിറാഇ, ജിദാല്, ഖുസൂം ഏതാണ്ട് തർക്കം എന്നാണ് അതിന്റെ അർത്ഥം. സുന്നത്തിന്റെ അടിത്തറകളിൽപ്പെട്ടതാണ് ഖുസൂമാത്തുകളെ ഉപേക്ഷിക്കൽ. വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാഇ, ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തത്തെയും ഉപേക്ഷിക്കൽ. വതർക്കുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാത്തി ഫിദ്ദീനി, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുള്ള തർക്കം, മതത്തിലുള്ള തർക്കം, തർക്കിക്കുന്നതിനെ ഉപേക്ഷിക്കുകയും ചെയ്യൽ, ഇതാണ് മൂന്നാമത്തെ അസ്ലായി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചിരുന്നത്. ഇത് നാലാമത്തെ തത്വമാണ്, അഹ്ലുസുന്നയുടെ അടിസ്ഥാനപരമായ ആദർശമാണ്, അഹ്ലുസുന്നയുടെ നിയമമാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ ഒരാളെപ്പോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം തർക്കിക്കാതെ നമ്മുടെ കേരളത്തിന്റെ മതപ്രബോധന രംഗത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. തർക്കമില്ലാത്ത, പരസ്പരം തർക്കിക്കാത്ത ഒരു ദഅവത്ത്, തർക്കിക്കാത്ത ഒരു ദഅവത്തിന്റെ മേഖല, ഒരു മതപ്രബോധനം, ഒരു ദീനീ പ്രവർത്തനം, അത് നമ്മുടെ കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ദീനിന്റെ പേരിൽ തർക്കിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ എന്ത് പറയും, ചിലപ്പോൾ അത് നമ്മാജാണെന്ന് പറയും, അതല്ലെങ്കിൽ അത് സുബൈർ മങ്കടന്റെ വാദാണെന്ന് പറയും, അതല്ലെങ്കിൽ അത് തീവ്ര സലഫികളുടെ വാദാണെന്ന് പറയും. എന്ത് തർക്കിക്കരുത് എന്ന് പറഞ്ഞ അള്ളാഹിന്റെ ദീനിൽ തർക്കിക്കരുത്. ഇവിടെ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, അതിനെ ഉപേക്ഷിക്കണം എന്നാണ്. ഒരു പക്ഷേ ഇത് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആളുകൾക്ക് ബോധ്യപ്പെട്ടോളണമെന്നില്ല, ബിദഅത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുക. അങ്ങനെ ഇരുന്നെങ്കിലേ സലഫി ആകുള്ളൂ. ഒരു സജീവ പ്രവർത്തകനാകണമെങ്കിൽ, ഒരു സജീവ ദാഇ ആകണമെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ഒരു സംഘടനാ പ്രവർത്തകനാകണമെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താ? ഒന്ന് തർക്കിക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് എല്ലാ മതസംഘടനകളുടെയും പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് രണ്ടും പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പാടില്ല എന്നുള്ളതല്ല, അത് നിയമമാണ്. എന്തിന്റെ? അഹ്ലുസുന്നയുടെ തത്വമാണ്, നിയമമാണ്, അസലാണ്, അടിസ്ഥാനപരമായ ആദർശമാണ്. അപ്പൊ കളി തന്നെ എവിടെയാണ്? മർമ്മത്തിലാണ് നമ്മുടെ കേരളത്തിലെ കളി എന്നർത്ഥം. നമുക്ക് തെറ്റുപറ്റുന്നത്, നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്, അബദ്ധം സംഭവിച്ചിട്ടുള്ളത് അടിസ്ഥാനപരമായ ആദർശത്തിൽ തന്നെയാണ്. കാരണം തർക്കിക്കാത്ത, അല്ലെങ്കിൽ വിജയത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, അങ്ങനെയാണല്ലോ.
ഏത് മതസംഘടനാ പരിപാടി വെച്ചാലും അതിന്റെ മുൻ സീറ്റിൽ പോയിരുന്നിട്ട് ആ പരിപാടി കേൾക്കുക എന്നുള്ളത് സംഘടനാ പ്രവർത്തകന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനായിട്ട് മനസ്സിലാക്കി പോരുന്ന നാടാണ് നമ്മുടെ കേരളം. എന്നാൽ അതിന്റെ നേരെ എതിരാണ് അഹൽ സുന്നയുടെ അടിത്തറ. നമ്മൾ ഈ ഗ്രന്ഥം പഠിച്ചു പോകുമ്പോൾ ആ സാഹചര്യങ്ങൾ വിലയിരുത്തണം. കാരണം ഇത് പ്രാമാണികമായ ഗ്രന്ഥമാണ്. ലോകത്തുള്ള സലഫികൾ അവരുടെ അഖീദ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇമാം അഹമ്മദ് ഹംബലിന്റെ യുസുലു സുന്ന എന്ന റിസാല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ളത്. പിന്നീട് വന്ന പണ്ഡിതന്മാരൊക്കെ അവരുടെ അഖീദനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അഖീദയിലാണ് ഞങ്ങൾ എന്നാണ്. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഇമാം അഹമ്മദ് ബിൻ ഹംബലാണ് ഇത് വിശദീകരിക്കുന്നത്. അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ ആദർശങ്ങളായിട്ട് പറഞ്ഞത് ഒന്ന്, തർക്കങ്ങൾ ഉപേക്ഷിക്കണം. മിറാ, ജിദാല്, ഖുസൂമാത്ത് ഇത് ഏതാണ്ട് ഒരേ അർത്ഥങ്ങളെ യോജിപ്പിക്കുന്ന പദങ്ങളാണ്. രണ്ടാമത് പറഞ്ഞത് ബിദഅത്തിന്റെ ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം. തർക്കത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഇസ്ലാമില് തർക്കം എന്നതില്ല. ഇനി അതെന്താന്നുള്ളത് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, നമ്മൾ കുറച്ചൊന്ന് വിശദീകരിക്കേണ്ട സംഗതിയാണ്. കാരണം ഇതുവരെ നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഗതി. തർക്കത്തെക്കുറിച്ച് ഒരു സ്വതന്ത്ര വിഷയമായി നമ്മളിത് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഈ ഗ്രന്ഥത്തിൽ നമ്മളത് പഠിച്ചു പോവാണ്. അപ്പൊ തർക്കത്തെക്കുറിച്ച് പൊതുവെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കിതാബിൽ അല്ലാഹു പ്രമാണങ്ങളിൽ തർക്കിക്കുക എന്നത് കാഫിരീങ്ങളുടെ ലക്ഷണമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹിന്റെ കിതാബിൽ തർക്കിക്കുക എന്നുള്ളത്, പ്രമാണങ്ങളിൽ തർക്കിക്കുക എന്നുള്ളത് സത്യനിഷേധികളുടെ അടയാളമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിലൊരായത്ത് ഗാഫിറിലെ നാലാമത്തെ ആയത്ത്, മാ യുജാദിലു ഫീ ആയാത്തില്ലാഹി ഇല്ലല്ലദീന കഫറു. മാ യുജാദിലു ഫീ ആയാത്തില്ലാ, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകളിൽ അള്ളാഹുവിന്റെ വചനങ്ങളിൽ തർക്കിക്കുകയില്ല. ഇല്ലല്ലദീന കഫറു, സത്യനിഷേധികളല്ലാതെ. ആയത്തുകളിലും ഹദീസുകളിലും കുതർക്കം നടത്തുക എന്നുള്ളത് തർക്കിച്ചിട്ട് പരാജയപ്പെടുത്തലാണ്. അതിന്റെ വേദികളാണ്, ആ രംഗത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം എന്നുള്ളതാണ് ഇന്നത്തെ ആളുകൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സംഘടനാ പ്രവർത്തകർ മനസ്സിലാക്കുന്ന എന്താ, വാദപ്രതിവാദം നടത്തി അതിൽ വിജയിക്കുന്നവരാരാണോ അവരാണ് സത്യത്തിന്റെ ആൾക്കാരെന്നുള്ളതാ. നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ആയത്തുകളിൽ ചില ആളുകളുണ്ട്, അവർക്കതൊരു ഹരമാണ് തർക്കിക്കുക എന്നുള്ളത്. അള്ളാഹിന്റെ ആയത്തുകൾ എടുത്തിട്ട് തർക്കിക്കുക എന്നുള്ളത് ഹദീസുകൾ എടുത്തിട്ട് തർക്കിക്കുക രസത്തിന് വേണ്ടിയിട്ടെന്നാ, അല്ലെങ്കിൽ അത് പിന്നെ അതൊരു പിന്നെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ടെന്നാ. ആ രൂപത്തിൽ അള്ളാഹിന്റെ കിതാബ് എടുത്തിട്ട് അള്ളാഹിന്റെ വചനങ്ങൾ എടുത്തിട്ട് തർക്കിക്കാൻ പാടില്ല. ആ രൂപത്തിലുള്ള തർക്കം അത് അനുവദിച്ചിട്ടില്ല. അപ്പൊ ഒന്ന്, അത് സത്യനിഷേധികളുടെ ലക്ഷണമായിട്ട് പറഞ്ഞു. മാ യുജാദിൽ ഫീ ആയാത്തില്ലാഹില്ലല്ലദീന കഫറു, അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് തർക്കിക്കുകയില്ല ആരല്ലാതെ, സത്യനിഷേധികളല്ലാതെ. ഗാഫിറിലെ നാലാമത്തെ ആയത്ത്, നാലാമത്തെ വചനം സൂറത്തുൽ ഗാഫിറിലെ. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വേറെ പല ആയത്തുകളിലും ഈ തർക്കത്തെക്കുറിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഹജ്ജിൽ എട്ടാമത്തെ ആയത്ത് ചില ആയത്തുകൾ മാത്രം സൂചിപ്പിക്കുന്നു. അമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ഹജ്ജിൽ എട്ടാമത്തെ ആയത്ത് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മൻ യുജാദിലു ഫില്ലാ, അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ, ബിഗൈരി ഇൽമിൻ ഇൽമില്ലാതെ, വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ ഒരു ഹുദയോ മുയറായ ഒരു വെളിച്ചം നൽകുന്ന ഗ്രന്ഥമോ ഇല്ലാതെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ ജനങ്ങളിലുണ്ട്. ഇങ്ങനെ പല ആയത്തുകളും ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തർക്കത്തെക്കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകള് ശരിക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിലൊരു ഹദീസ് അബൂ ഉമാമ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളുടെ തഫ്സീറുകളും നോക്കണം. അതുമായി ബന്ധപ്പെട്ട വേറെയും ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. അത്രയധികം ആയത്തുകൾ വന്നതുകൊണ്ടാണ് പല പണ്ഡിതന്മാരെന്ത് പറഞ്ഞത്, അസ്ലിൽ അത് വിരോധിക്കപ്പെട്ടതാണ് തർക്കിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിന്റെ ഷറകള് അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ളല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനു അലൈഹി, ഹിദായത്ത് ലഭിച്ച ഒരു ജനത ളലാലത്തിലേക്ക് എത്തിയിട്ടില്ല. മാ ളല്ല ഖൗമുൻ, ഒരു ജനതയും ളലാലത്ത് ദുർമാർഗം ദുർമാർഗത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വഴി വീഴ്ച പോയിട്ടില്ല. ബഅദ ഹുദൻ, ഹിദായത്ത് കിട്ടിയതിനു ശേഷം. കാനു അലൈഹി, അവർ ഹിദായത്തിലായിരുന്നു, പിന്നീട് അവർ ദലാലത്തിലേക്ക് എത്തിപ്പെട്ടു. എങ്ങനെ? ഇല്ലാ ഊതുൽ ജദില, തർക്കിച്ചിട്ടല്ലാതെ. അവസാനം ഹിദായത്ത് കിട്ടിയ ആൾ എന്ത് ചെയ്യും? ദലാലത്തേക്കെത്തും. ഇല്ലാ ഊതു അൽ ജദല, തർക്കം കൊണ്ടല്ലാതെ. തർക്കം കൊണ്ടല്ലാതെ ഹിദായത്ത് ലഭിച്ച ഒരു ജനത ളലാലത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തർക്കത്തെ സൂക്ഷിക്കണം. ഒരാൾ ആദർശം അല്ലെങ്കിൽ ആയത്തുകൾ ഹദീസുകൾ പ്രമാണങ്ങളിൽ വെച്ചിട്ട് തർക്കിച്ച് ജയിക്കുക എന്നുള്ളത് പലപ്പോഴും മനുഷ്യനെ ളലാലത്തിലേക്ക് എത്തിക്കും. അതൊരു യോഗ്യതയായിട്ട് ആരും മനസ്സിലാക്കേണ്ടതില്ല, തർക്കിച്ചിട്ട് ജയിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ദീനിന്റെ പേരിൽ തർക്കിക്കുക എന്നുള്ളത് മതം പറഞ്ഞിട്ടുള്ള ഒരു യോഗ്യത അല്ല, ഇസ്ലാമിൽ അതില്ല. ഇനി അത് അനുവദിച്ചത് എത്രത്തോളാണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസ് അഹ്മദ്, തുർമുദി, ഇബ്നു മാജ ഉദ്ധരിച്ചു, ഷെയ്ഖ് അൽബാനി സഹിഹാക്കി. എന്താ പറഞ്ഞത്? ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ഒരു ജനത ളലാലത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? തർക്കം കൊണ്ടല്ലാതെ അവർ ളലാലത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. ഇനിയത് അതിന്റെ രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ, വിദേഹത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്ത്, അതുകൂടി പറഞ്ഞാൽ ഇത് ക്ലിയർ ആവും. കാരണം തർക്കം എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിൽ ഷക്ക് ഉണ്ടാക്കും, രീപത്തുണ്ടാക്കും, വസ്വാസുകൾ ഉണ്ടാക്കും, ഷെയ്ത്താൻ അവിടെ കയറി വരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്, ഒരു ജനത ളലാലത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല തർക്കം കൊണ്ടല്ലാതെ, തർക്കിച്ചിട്ടല്ലാതെ. ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്. രണ്ടാമത്തെ ഒരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള നിവേദനത്തിൽ ബുഖാരിയും മുസ്ലിമും കൂടി റിപ്പോർട്ട് ചെയ്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്ന അബ്ഗല റിജാലി ഇലല്ലാഹി അൽ അലദ്ദുൽ ഖസിം. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു പക്ഷേ ഇത് പറഞ്ഞാൽ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചോളന്നില്ല. കാരണം സലഫി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ആദർശമായിട്ട് പലരും മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്? തർക്കിക്കുക എന്നുള്ളതാണ്, തർക്കിച്ചിട്ട് ജയിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ തർക്കത്തിൽ അയാൾ ജയിച്ചാൽ അയാൾ പറയുന്നത് സത്യം എന്നുള്ളത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ തർക്കത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനമാണ് മതപരമായ കാര്യങ്ങളിൽ പ്രമാണങ്ങളിൽ തർക്കിക്കുക. അത് കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് ഇന്ന അബ്ഗല റിജാൽ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അബ്ഗൽ, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളത്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ആരോടാ അറിയോ? അൽ അലദ്ദുൽ ഹസിം, കുതർക്കം നടത്തുന്നവനോടാണ്. കുതർക്കിക്ക പാടില്ലത്, പാടില്ല. അൽ അലദ്ദുൽ ഹസിം, അതിനൊക്കെ ഇമാം നവവി പണ്ഡിതന്മാരൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അൽ അലദ്ദുൽ ഹസിം എന്ന് പറഞ്ഞാൽ കഠിനമായി തർക്കിച്ചിട്ട് എതിരാളിയെ അടിച്ചിരുത്തുന്ന ആ രൂപത്തിലുള്ള തർക്കത്തിനാണ് അൽ അലദ്ദു അൽ ഹസിം. അതിന്റെ ശറയിലേക്ക് പോകാനും നമുക്ക് സമയമല്ല. അപ്പൊ നന്നായി തർക്കിച്ച് ജയിക്കുക എന്നുള്ളത്, എതിരാളിയെ അടിച്ചമർത്തി വിജയിക്കുക എന്നുള്ളത്, അത് അതിനെപ്പറ്റി അത് ദീനല്ല എന്നാ പറഞ്ഞ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളത് അൽ അലദ്ദുൽ ഹസിം. ഇങ്ങനെ ഈ രൂപത്തിൽ ചില ആൾക്കാരുണ്ടല്ലോ, നാവ് കൊണ്ട് തർക്കിച്ചിട്ടാണ് ജയിക്കും. ഇനി അനുവദിക്കപ്പെട്ട ഒരു ജിദാലുണ്ട്, ഇൻഷാല്ലാഹ് നമ്മളത് വിശദീകരിക്കും, അത് എത്രത്തോളം ആകാന്നുള്ളത്. അതെന്താന്ന്, അത് തർക്കല്ല ശരിക്ക്, അത് ബയാൻ ചെയ്തു കൊടുക്കലാണ്. അത് തെളിവുകൾ വിശദീകരിച്ചു കൊടുക്കലാണ്, അവിടെ തർക്കിക്കലില്ല. തർക്കിച്ചിട്ട് അതിന്റെ അത് പിന്നീട് എത്തിപ്പെടുന്നത് എന്താ? പക, വിദ്വേഷം, വൈരാഗ്യം, അതൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. കാര്യങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക, അവിടെ തർക്കിക്കേണ്ട കാര്യമല്ല. അത് എത്രത്തോളം ആകാന്നുള്ളത് നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഹദീസ്. വളരെ ഗൗരവമാണ്, അള്ളാഹുവിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ദേഷ്യം, ഏറ്റവും വെറുപ്പും കോപവും ഉള്ളത് ഈ കുതർക്കികളോടാണ് എന്നുള്ളത്, കുതർക്കം നടത്തുന്നവരോടാണ്. ഇതാണ് അതിൽ രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത്തെ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം. സഹാബികൾ പള്ളിയിലിരിക്കുകയാണ്. അല നഫറൻ കാനു ജുലൂസൻ ബിബാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലിന്റെ അടുത്താണ്. ഫഖാല ബഅദുഹും, സഹാബത്താണ്, അവരിൽ ചിലർ പറഞ്ഞു, അലം യഖുലില്ലാഹു കദാ വകദാ, അല്ലാഹു കദാ വകദാ, ഇന്നെന്ന പോലെയല്ലേ അല്ലാഹ് പറഞ്ഞത്? ഇങ്ങനെ അവർ തർക്കിക്കുകയാണ്, അല്ല പറഞ്ഞത് ഇങ്ങനെയല്ലേ. അപ്പൊ വേറെ ചില ആളുകൾ പറഞ്ഞു, അല്ല അല്ല പറഞ്ഞത് ഇങ്ങനെയാണ്. ഇങ്ങനെ സഹാബത്ത് തർക്കിക്കുകയാണ്. കാല ഫസമിയഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. ഫഖറജ ഫകഅന്നമാ ഫഖിയ ഫീ വജ്ഹിഹി ഹബ്ബർ റുമ്മാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം റുമ്മാനിന്റെ കളറ് പോലെ ആയി തീർന്നു. അവരുടെ തർക്കം കേട്ട് നബിക്ക് ദേഷ്യം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല, അവരോട് പറഞ്ഞു, ബിഹാദ ഉമിർത്തും, ഇങ്ങനെ തർക്കിക്കാനാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഔ ബിഹാദ ബുഇസ്തും, ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? അൻ തദ്രിബു അൽ ഖുർആന ബഅലഹു ബിബഅലിൻ, നിങ്ങൾ ഖുർആൻ കൊണ്ട് പരസ്പരം അടിച്ചു കളിക്കുകയാണോ? ഇന്നമാ ഹലകത്തിൽ ഉമം ഖബലക്കും ഫീ മിസ്ലി ഹാദ, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾ നശിച്ചു പോയത് ഇങ്ങനെ തർക്കിച്ചത് കൊണ്ടാണ്, തർക്കം നടത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഫന്ദുറുല്ലദി അമർത്തും ബിഹി ഫഅമലൂ ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എന്താണോ അത് നിങ്ങൾ അമലാക്കുക. വന്ദുറുല്ലദി നഹൈതു അൻഹു ഫൻതഹു അൻഹു, ഞാൻ നിങ്ങളോട് വിരോധിച്ച കാര്യം എന്താണോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഇത് ഇമാം ലാലക്കായി അദ്ദേഹത്തിന്റെ ശർഹു സൂലി ഇത്തിഖാദ് അഹ്ലുസ് സുന്നത് വൽ ജമാഅ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ സഹാബത്ത് ചെയ്തതെന്താ? ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളവര്, അലം യഖുലില്ലാഹു കദാ വകദാ, അല്ലാഹ് ഇന്നതുപോലൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ അവര് പരസ്പരം പറഞ്ഞു എന്നുള്ളതാ. അല്ലാഹ് ഇന്നതുപോലൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതിനെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ട് പറഞ്ഞത് എന്താ വെച്ചാല്, ലാലക്കായിയുടെ ഗ്രന്ഥത്തിൽ തന്നെ അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം, സഹാബത്ത് ഫകാനൂ റുബ്ബമ ഇദൽ തഖൗ, അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ യഖൂലു ബഅലുഹും ലി ബഅലിൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. ലൈസ ഹാക്കദാൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെയല്ല. വലൈസ ഹാക്കദ അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഖുർആനിന്റെ ഖിറാഅത്തുകൾ ഉണ്ടല്ലോ, ആ ഖിറാഅത്തുകൾ അവർ പരസ്പരം ഓതുമ്പോൾ അവർ ഈ രൂപത്തിൽ തർക്കിക്കും. ഒരു ഖിറാഅത്ത് ഓതുന്ന ആളുകൾ പറയും ഇങ്ങനെയല്ല എന്ന് പറയും, മറ്റേ ആളുകൾ അതിനെ ഗണ്ണിക്കും. മറ്റുള്ളവർ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതിനെ ഗണ്ണിക്കും, ഇങ്ങനെയല്ല പഠിപ്പിച്ചത് അല്ല പഠിപ്പിച്ചത്, ഇങ്ങനെയല്ല റസൂല് പഠിപ്പിച്ചത്. വയഈബു ബഅലുഹും ഖിറാഅത ബഅലിൻ, പരസ്പരം എന്ത് ചെയ്യും, അവർ ഖിറാഅത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കും. ഫനുഹു അൻ ഹാദ, ഇതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്ത് ചെയ്തത്, ഇവിടെ വിരോധിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഹദറു അൽ ജിദാല, അതുകൊണ്ട് തർക്കത്തെ നിങ്ങൾ പേടിക്കണം, സൂക്ഷിക്കണം. വൽ മിറാഅ ജിദാല മിറാഅ, തർക്കത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് അതിലെ മൂന്നാമത്തെ ഹദീസ്. അവ ഈ രൂപത്തിൽ സഹാബത്ത് ഇത് ഖദറിന്റെ വിഷയത്തിലാണ് എന്നുള്ളത് വേറെ ചില റിവായത്തുകളിൽ കാണാം. പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെ ചില റിവായത്തുകളിൽ കാണാം ഖദറിന്റെ വിഷയത്തിലായിരുന്നു എന്തായിരുന്നു ഇവർ പരസ്പരം ഇങ്ങനെ തർക്കിച്ചിരുന്നത് എന്നാണ്. ആ തർക്കത്തെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി എതിർത്തു. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിച്ചു പോയത് ഈ തർക്കം കൊണ്ടാണ് എന്ന് പറഞ്ഞു. നാലാമത്തെ ഹദീസ്, ഒരു ഹദീസ് കൂടി, ഒരുപാട് ഹദീസുകൾ ഇതിലുണ്ട്. അബു ഉമാമ റളിയല്ലാഹുവിൽ നിന്ന് തന്നെയാണ് നാലാമത്തെ ഹദീസ്. അതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, അതേപോലെ സ്വർഗത്തിന്റെ മധ്യമ സ്ഥാനം, സ്വർഗത്തിന്റെ ഏറ്റവും താഴ്ന്ന സ്ഥാനം ലഭിക്കുന്ന മൂന്നാളുകളെ കുറിച്ച്, അതിലൊന്ന് അന സായിമുൻ, ഞാൻ ഗ്യാരണ്ടി നൽകുന്നവനാണ്. ബിബൈത്തിൻ ഫി റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് ഒരു ഒരു കൊട്ടാരം ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. ലിമൻ തറക്കൽ മിറാ, ആർക്കാണത്, തർക്കിച്ച് ജയിക്കുന്നവനല്ല തർക്കം ഉപേക്ഷിക്കുന്നവന്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. വൈൻകാല മുഹിക്കൻ, ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞത് എന്താ അറിയോ, വൈൻകാല മുഹിക്കൻ, അവൻ സത്യമാണ്, അവൻ സത്യവാനാണെങ്കിൽ കൂടി, അവൻ സത്യം പറയുന്നവനാണെങ്കിൽ പോലും തർക്കത്തെ ഉപേക്ഷിക്കുന്നവനാണ് സ്വർഗത്തിൽ ഒരു കൊട്ടാരം, സ്വർഗത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത്. വൈൻകാല മുഹിക്കൻ എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് രൂപത്തിൽ. അതായത് സത്യമാണ് പറയുന്നതെങ്കിൽ കൂടി തർക്കം ഒഴിവാക്കണം. അത് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള ആളുകൾ പറഞ്ഞത്, അവൻ പറയുന്നത് സത്യമാണ്, പക്ഷെ അവന്റെ മനസ്സിലുള്ളത് എന്താണ്, തർക്കിച്ചിട്ട് മറ്റവന്റെ മേൽ വിജയം നേടണം എന്നുള്ളതാണ് ഈ രൂപത്തിലുള്ള തർക്കം. അതേപോലെ തന്നെ അവന്റെ മനസ്സിലുള്ള കിബിറ്, അഹങ്കാരം, സത്യത്തെ വിജയിപ്പിക്കുക എന്നുള്ളതല്ല അവന്റെ മനസ്സിലുള്ള നിയ്യത്ത്, തർക്കിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആ രൂപത്തിലുള്ള തർക്കം പോലും വൈൻകാല മുഹിഖൻ. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാല്, തർക്കിക്കുക എന്നുള്ളത് ദീനിലില്ല. ഖുർആനിൽ തർക്കിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് ശരിക്ക്, തർക്കമല്ല അത്, കുതർക്കമല്ല, തർക്കമല്ല. പിന്നെന്താണ് അത്, കാര്യങ്ങളെ തെളിവുകളെ ബയാൻ ചെയ്തു കൊടുക്കലാണ്. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്, മിറാ ഉപേക്ഷിക്കുന്നവൻ, വൈൻകാല മുഹിക്ക, അവൻ പറയുന്നത് സത്യവാനാണെങ്കിൽ കൂടി ഇവനാണെന്ത്, സ്വർഗത്തിലൊരു വീട്, ഫി റബദിൽ ജന്ന എന്നാണ്, സ്വർഗത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഒരു കൊട്ടാരം. റബദ് എന്നതിന് മുഹദ്ദിസീങ്ങൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഖസർ എന്നാണ്, കൊട്ടാരം, വീട്. ഒരു അവനൊരു കൊട്ടാരം അവിടെ കിട്ടുന്നു. ആർക്കാ കിട്ടുന്നു പറഞ്ഞു, ലിമൻ തറക്കൽ മിറാഅ വൈൻകാല മുഹിഖ, തർക്കം ഉപേക്ഷിക്കുന്നവന്. കണ്ടോ, അതിൽ തർക്കിച്ച മനുഷ്യന്റെ സമയം മുഴുവൻ എന്നിട്ട് അങ്ങനെ കൊല്ലുക, എന്നിട്ട് അതിൽ ജയിക്കുക, അതൊരു യോഗ്യതയായിട്ട് കാണുക. അവനാണ് എന്ത്, സജീവനായ സംഘടന പ്രബോധകൻ, അവനാണ് സംഘടന വർക്കർ, അവനാണ് എല്ലാത്തിന്റെ ആളിന്റെ ആള്. ഈ ഇത് ഇത് നമ്മുടെ കേരളത്തിൽ എന്താണ്, ഇത് അടിസ്ഥാന ആദർശമായി പലരെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ തർക്കിച്ചിട്ട് ജയിക്കുക എന്നുള്ളത്. ഇതാണ് അതിൽ നാലാമത്തെ ഹദീസ്. അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി എന്റെ ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകള്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകള് ധാരാളമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തർക്കം എന്നുള്ളത് എന്തല്ല, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമല്ല. മതകാര്യങ്ങളിൽ പരസ്പരം തർക്കിക്കുക എന്നത്, അത് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, സംഗതി ബയാൻ ചെയ്തു കൊടുക്കുക, അതായത് വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ സിഹിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ചു, ആ ഹദീസുകൾ പറഞ്ഞു കൊടുക്കുക, ആയത്തുകൾ പറഞ്ഞു കൊടുക്കുക. സിഹിറുണ്ട്, സിഹിർ ബാധിക്കും, അതിന് തഫ്സീർ ഉണ്ട്, അത് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്, അത് വിശദീകരിച്ചു കൊടുക്കുക. പിന്നെ അതിന്റെ കുതർക്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താ, ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാം, അതല്ലാതെ പിന്നെ അതിന് ന്യായീകരണങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്നാ എനിക്കൊന്ന് സിഹിർ ചെയ്താ, എന്നാ ജോർജ് ബുഷിനൊന്ന് സിഹിർ ചെയ്താ, അങ്ങനെയാണെങ്കിൽ ലോകം തന്നെ കുട്ടിച്ചോറാകുമല്ലോ, ലോകത്ത് പിന്നെ എന്തും നടക്കുമല്ലോ, ആ രൂപത്തിലുള്ള, എന്നിട്ട് അതിന് വേറെ മറുപടി, എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ദേഷ്യവും വിരോധവും വൈരാഗ്യവും, ആ രൂപത്തിലുള്ള തർക്കല്ല. സിഹിർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇന്ന ആയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട്, ബസ്, വേണമെങ്കിൽ അംഗീകരിച്ചോ അല്ലെങ്കിൽ മഅസ്സലാം, അത്രേ ഉള്ളൂ. അതാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള തർക്കം. ഇനി അത് വരുന്നുണ്ട് എങ്ങനെയെന്നുള്ളത്, അതിന്റെ അപ്പുറത്തേക്കുള്ള കുതർക്കം തർക്കിച്ചിട്ട് എന്നിട്ട് അതിന്റെ പേരില് രണ്ടു മണിക്കൂർ തർക്കം, ആ തർക്കല്ല. സംഘടനക്ക് ഷർത്തുണ്ട്, അത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അത് അംഗീകരിക്ക. ഇനി ഒരാൾ അത് അംഗീകരിക്കാതെ എന്തുകൊണ്ട് ഇത്ര കാലം പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞു, എന്തുകൊണ്ട് പബ്ലിക്കിൽ പറഞ്ഞു, എന്തുകൊണ്ട് ഇതുവരെ അത് മിണ്ടിയില്ല, ഈ സമയത്ത് അത് പറയാം. ഈ ജാതി കുതർക്കങ്ങൾ ഇസ്ലാമിലില്ല, അവരവരെ പാട്ടിന് വിട്ടേക്കും. നമ്മൾ ഈ തർക്കിക്കുന്ന എന്തിനാ, ഈ രൂപത്തിലുള്ള കുതർക്കങ്ങൾ നടത്തുന്ന എന്തിനാ, നമുക്ക് മെമ്പർഷിപ്പിൽ ആളെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആളെ ചേർക്കണം എന്നുള്ള ആ ഒരു തെറ്റായ ഒരു ഉദ്ദേശം മനസ്സിൽ കടന്നു വരുമ്പോൾ നമ്മൾ തർക്കിക്കുകയാണ്. എങ്ങനെയെങ്കിലും തർക്കിച്ചിട്ട് അവനെ ഇങ്ങോട്ട് ബോധ്യപ്പെടുത്തി മെമ്പർഷിപ്പ് കൊടുത്തിട്ട് നമ്മുടെ സംഘടനയ്ക്ക് കൊണ്ടുവന്നിട്ട് അവനെ നമ്മുടെ മുന്നിൽ ഇരുത്തണം, അവനെ നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തകനാക്കണം എന്നുള്ള ധാരണയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആദ്യം നമ്മുടെ ബേസിക് തന്നെ തെറ്റി. അങ്ങനെ എന്താണ്, ആളുടെ തല എണ്ണീറ്റല്ല ആദർശം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ തന്നെ നമുക്ക് അബദ്ധം പറ്റി. അവനെന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും തർക്കിക്കുകയാണ്. അപ്പൊ അവൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത്ര കാലം പറഞ്ഞില്ല, അപ്പൊ അതിന്റെ പേരിൽ ഒരു മണിക്കൂർ തർക്കം, അത് വിശദീകരിച്ചു കൊടുക്കാൻ ഒരു മണിക്കൂർ. എന്തുകൊണ്ടിത് പബ്ലിക്കിൽ പറഞ്ഞു, അത് വിശദീകരിച്ചു കൊടുക്കാൻ രണ്ട് മണിക്കൂർ. എന്തുകൊണ്ടിത് വേറെ ആരും പറഞ്ഞില്ല, അത് വിശദീകരിച്ചു കൊടുക്കാൻ വേറൊരു മൂന്ന് മണി. ഇങ്ങനെ പരസ്പരം തർക്കിച്ചിട്ട് അത് എന്താണ് വിജയിച്ചിട്ട് അവനങ്ങോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് അള്ളാന്റെ ദീനിൽപ്പെട്ടതല്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാം, ദാ ഇന്ന പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അംഗീകരിച്ചോ, അത്രമാത്രം, വേറൊന്നുമില്ല. വേറെ അവന് വല്ല ദീനിയായിട്ടുള്ള വല്ല സംശയങ്ങളും അതിലുണ്ടോ, നമുക്കത് തീർത്തു കൊടുക്കാം. അതല്ലാത്ത രൂപത്തിലുള്ള ഒരു തർക്കം ഇസ്ലാമിലില്ല. ഇത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഉസൂലു സുന്നയാണ്. എന്താ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറ, അടിത്തറ എന്ന് പറയുന്നത് എന്താ, നിയമം. അഹ്ലു സുന്നന്റെ നിയമം, ഒരു തത്വം ഉണ്ടാവും, ഏതൊരു സയൻസിനും ഒരു തത്വം ഉണ്ടാവും, അഞ്ചും അഞ്ചും കൂട്ടിയാലും പത്തേ കിട്ടുള്ളൂ. അതേപോലെ ഓരോ സംഗതിക്കും ഒരു ഒരു തത്വമുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമം ഇസ്ലാമിന്റെ അഹ്ലു സുന്നന്റെ നിയമമാണെന്ത്, തർക്കം വതറുക്കുൽ ഖസൂമാത്തി. ഇതാര് പറഞ്ഞതാ, യമനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതല്ല. പിന്നെന്താ, വതറുക്കുൽ ഖസൂമാത്തി, ഉണ്ടോ, തർക്കങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യലാണ് എന്തിന്റെ, അഹ്ലു സുന്നത്തിന്റെ അടിത്തറ. എന്നിട്ട് വീണ്ടും ആവർത്തിച്ചു, വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വായി, അവന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തവും ഉപേക്ഷിക്കല്. പിന്നെ വീണ്ടും ആവർത്തിച്ചു, വതറുക്കുൽ മിറ വൽ ജിദാൽ വൽ ഖസൂമാത്തി ഫിദ്ദീൻ. ഉണ്ടോ, ഖസൂമാത്തുകള്, ജിദാലുകള്, മിറാഹുകളെ, അള്ളാന്റെ മതത്തിലുള്ള ഈ ഖുസൂമാത്തുകളെയും ജിദാലുകളെയും മിറാഹുകളെയും ഉപേക്ഷിക്കുകയും ചെയ്യലാണ് അത് എന്നാണ്. അപ്പോ ഇങ്ങനെ തർക്കിച്ചിട്ട് ജയിക്കുക എന്നുള്ളത്, ഇങ്ങനെ തർക്കിച്ചിട്ട് ദീന് പ്രബോധനം നടത്തുക എന്നുള്ളത് അഹ്ലു സുന്നത്തിനെതിരാണ് എന്നാണ് ഉസൂലു സുന്ന എന്ന റിസാലയിൽ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു അഹ്ലു സുന്നയുടെ രീതി അല്ല ഇത്. ആജൂരി, ഇമാം അൽ ആജൂരി, അദ്ദേഹം പ്രഗത്ഭനാണ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അശ്ശരീഅ. ആ ശരീഅ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ തർക്കത്തിന്റെ ഹദീസുകളും ആയത്തുകളൊക്കെ ഉദ്ധരിച്ചിട്ട്, ആ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത്, അത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ലമ്മാ സമിയ ഹാദ അഹ്ലുൽ ഇൽമി മിന തബിഈന വമൻ ബഅദഹും മിൻ അഇമ്മത്തിൽ മുസ്ലിമീന. ഈ തെളിവുകൾ കേട്ടതിന് ശേഷം അഹ്ലുൽ ഇൽമ്, അതായത് അറിവുള്ളവര്, ആരാ? മിന താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട. വമൻ ബഅദഹും മിൻ അയ്മത്തിൽ മുസ്ലിമീൻ, താബിഈങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇമാമിങ്ങളും. ലം യുമാറു ഫിദ്ദീനി, കണ്ടോ, അവർ അല്ലാഹുവിന്റെ ദീനിൽ തർക്കിച്ചിട്ടില്ല. വലം യുജാദിലു, അവർ പരസ്പരം തർക്കിച്ചിട്ടില്ല. അപ്പൊ തർക്കിക്കുക, തർക്കിച്ചിട്ടില്ല എന്നാണ്, അവർ തർക്കിച്ചു എന്നല്ല പറയുന്നത്. ആര്? ആജുരി, അദ്ദേഹത്തിന്റെ അശരിയിൽ പറയുന്നത് താബിഈങ്ങള്, അവർക്ക് ശേഷം വന്ന ഇമാമിങ്ങള് അവര് മതത്തില് തർക്കിച്ചിട്ടില്ല എന്ന്, തർക്കിച്ചിട്ടില്ല എന്നാ പറയുന്നത്. വഹദ്ദറു അൽ മുസ്ലിമീന, അവർ മുസ്ലിങ്ങൾക്ക് താക്കീത് കൊടുത്തു. അൽ മിറാ വൽ ജിദാല, ഉണ്ടോ, ഇങ്ങനെ അള്ളാന്റെ ദീനിൽ തർക്കിക്കുന്നതിനെ അവർ താക്കീത് ചെയ്തു എന്നുള്ളതാ. അദ്ദേഹത്തിന്റെ അശരി എന്ന ഗ്രന്ഥത്തിൽ ആര്? ആജുരി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നത്. ഇതേപോലെ തന്നെ ഇബ്നുൽ ഖല്ലാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അസ്സുന്ന എന്ന ഗ്രന്ഥം, അസ്സുന്ന എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ഇത് ഞാൻ വായിച്ചിരുന്നത് എന്തിനറിയോ, ഈ വിഷയം നമ്മൾ സ്വതന്ത്ര വിഷയം നമ്മൾ ചർച്ച ചെയ്യാത്തത് കൊണ്ട് ഇതിപ്പോ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ, അപ്പൊ അതുകൊണ്ട് അത് കുറച്ചൊന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റിസാല നമുക്ക് ഒരു മാസം കൊണ്ട് തീർക്കണം എന്ന് നമ്മൾ ആർക്കോടും കരാർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ വിഷയങ്ങൾ പഠിച്ചിട്ട് പോവാം. ആരാണ് ഇബ്നുൽ ഖല്ലാൽ? അബൂബക്കർ ഇബ്നുൽ ഖല്ലാൽ, അദ്ദേഹത്തിന്റെ അസ്സുന്ന എന്ന ഗ്രന്ഥം, അതിൽ അദ്ദേഹം പറയുന്നു, തർക്കുൽ ഖുസൂമത്തി വൽ ജിദാലി, ഖുസൂമത്തും ജിദാലും ഉപേക്ഷിക്കൽ, ഹുവ തൊരീഖു മൻ മല, അതാണ് നമ്മുടെ മുമ്പുള്ളവരുടെ മാർഗം. ഉണ്ടോ, ഇതൊക്കെ വിശദീകരിക്കുന്ന എന്തിനാ? തർക്കല്ലാത്തൊരു ദീനീ പ്രവർത്തനത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ ചിന്തിക്കാൻ പോലും സാധ്യല്ല. നമ്മളൊക്കെ അതിന്റെ ആളുകൾ തന്നെയാണ്. തർക്കിച്ചിട്ട് അതിന്റെ കാര്യമല്ല, അതിന്റെ ആവശ്യമല്ല, അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. നമുക്ക് കാര്യങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കാം. അത് എന്താന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അത് അതിൻ്റെതായ രൂപത്തിൽ സംശയമുള്ളത് തീർത്തു കൊടുക്കാം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഏത് ഷെയ്ഖ് ഉസൈമീൻ, ഏത് സത്യമാണ് അവൻ പറയുന്നതെങ്കിൽ കൂടി മിറാ, തർക്കത്തെ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തൊരു കൊട്ടാരം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ഹദീസിനെ വിശദീകരിച്ചിട്ട് ഷെയ്ഖ് ഉസൈമീൻ ഒരു ഉദാഹരണം കൊണ്ടുവന്നത് എന്താ അറിയോ? ഒരാള് പറഞ്ഞു, ഞാൻ അയാളെ പള്ളിയിൽ വെച്ചിട്ട് കണ്ടു. രണ്ടാമത്തവൻ അതിനെ ഗണ്ണിച്ചിട്ട് പറഞ്ഞു, അല്ല, പള്ളിയിൽ വെച്ചിട്ടല്ല കണ്ടത്, ഞാൻ അവനെ സൂഖില് മാർക്കറ്റിൽ വെച്ചിട്ടാണ് കണ്ടത്. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ തർക്കം, ഈ രൂപത്തിലുള്ള തർക്കങ്ങൾ വരെ അതിൽ പെടുമെന്നുള്ളതാ. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ എന്താ ഖദറിന്റെ വിഷയത്തിൽ അവർ തമ്മിൽ തർക്കിച്ചത്, അതേപോലെ തന്നെ ഖുർആനിന്റെ ഖിറാത്തുകളുടെ കാര്യത്തിൽ അവർ തമ്മിൽ തർക്കിച്ചത്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാര്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ താക്കീത് ചെയ്തു. അപ്പൊ ഖല്ലാല് പറയുന്നത്, അദ്ദേഹം ഹദ്ദസന അസ്ഹറു അൻ ഇബ്നു ഔഫ് ഖാല ഖാല മുഹമ്മദുൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സനദ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, തർക്കം ഖുസൂമത്തും ജിദാലും ഉപേക്ഷിക്കലാണ് ഹുവ തൊരീഖു മൻ മല, നമ്മുടെ മുൻഗാമികളുടെ മാർഗം. വലം യകൂനു, അവരായിരുന്നില്ല, അസ്ഹാബ ഖുസൂമത്തിൻ വലാ ജിദാലിൻ, കണ്ടോ, അവര് ഖുസൂമത്തിന്റെയും ജിദാലിന്റെയും ആളുകളായിരുന്നില്ല. വലാകിന്നഹും കാനു അസ്ഹാബ തസ്ലീമിൻ വഅമലിൻ, അവർ സമർപ്പണത്തിന്റെ അമൽ ചെയ്യുന്ന ആളുകളായിരുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇത് അസ്സുന്നയില് ഖല്ലാലിന്റെ. അപ്പൊ മുൻഗാമികള് ഖുസൂമത്തിന്റെ അതേപോലെ തന്നെ തർക്കത്തിന്റെ ആളുകളായിരുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇബ്ന് ബത്ത്വ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന്റെ അൽ ഇബാന എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫഅലം യ അഖി, എന്റെ സഹോദര നീ പഠിക്ക്, നീ മനസ്സിലാക്ക്, അന്നീ ലം അറ, ഞാൻ കണ്ടിട്ടില്ല, അൽ ജിദാല വൽ മുനാഖള വൽ ഖിലാഫ വൽ മുമാഹല വൽ അഹ്വാ അൽ മുഖ്തലിഫ വൽ ആറാ അൽ മുഖ്തറ മിൻ ശറാഇ നുബലായി. എന്താ അദ്ദേഹം വിശദീകരിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല അള്ളാന്റെ ദീനില് എന്ത്? അൽ ജിദാല്, തർക്കം. വൽ മുനാഖല വൽ ഖിലാഫ ഇതൊക്കെ തന്നെ എന്നിട്ട് ഭിന്നിക്ക ആ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇത് ഞാൻ അള്ളാഹിന്റെ ദീൻ ഈ ശരീഅത്തിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. വലാമിൻ അഖ്ലാഖിലു ഖലാഇ ബുദ്ധിമാന്മാരുടെ സ്വഭാവത്തിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. വലാമിൻ മദാഹിബി അഹ്ലിൽ മുറുഅ അവരുടെ മദ്ഹബുകളിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. വലാമിൻ മഹുക്കിയ ലനാ അൻ സ്വാലിഹി ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ സ്വാലിഹീങ്ങളായ സദ്വൃത്തരായ സലഫുകളിൽ നിന്ന് ആ രൂപത്തിലുള്ളതൊന്നും നമുക്ക് ഉദ്ധരിച്ചു കിട്ടിയിട്ടില്ല. വലാമിൻ സിയരി സലഫി ഇത് സലഫികളുടെ മാർഗമല്ല. വലാമിൻ ഷീമത്തിൽ മർലിയീന മിനൽ ഖലഫി ഹലഫുകളായ തൃപ്തിപ്പെട്ട ആളുകളുടെ ശരീരയിൽപ്പെട്ടതുമല്ല. ഇതങ്ങനെ അദ്ദേഹം വിശദീകരിച്ചു പോവാണ്. ആര്? ഇബ്നു ബത്ത അദ്ദേഹത്തിന്റെ അൽ ഇബാന എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ട് പോവാണ്. ഇങ്ങനെ ഒരുപാട് ഈ വിഷയത്തിന് നമുക്ക് എടുത്ത് വായിച്ച് നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. തർക്കം എന്നത് സലഫ് സ്വാലിഹീങ്ങളുടെ അല്ലെങ്കിൽ സലഫികളുടെ അല്ലെങ്കിൽ മുൻഗാമികളുടെ രീതി തന്നെ ആയിരുന്നില്ല എന്നുള്ളതിനാണ് ഈ തെളിവുകളൊക്കെ നമ്മൾ ഉദ്ധരിച്ചത്. അപ്പോ ആയത്തിൽ പറഞ്ഞത് ഹദീസുകളിൽ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ വിശദീകരിച്ചത് ഏത് തർക്കം എന്നുള്ളത് സലഫുകളുടെ മാതൃകയിൽപ്പെട്ടതല്ല എന്നാണ്. ഇനി നിങ്ങൾ ചില സംഗതികൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പള്ളിയിൽ നിന്ന് പോരാണ്. ഇൻസറഫ മാലിക് ഇബ്നു അനസ് യൗമൻ മിനൽ മസ്ജിദി അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഒരാൾ ചെന്നു. അബുൽ ജുവൈരിയ എന്നാണ് ആളുടെ പേര്. അബുൽ ജുവൈരിയ അയാളെ മുർജിയത്തിന്റെ ആളാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളായിരുന്നു. മുർജിയത്തിന്റെ വിശ്വാസങ്ങളിൽ ചിലത് അയാൾക്കുണ്ട് എന്നുള്ളൊരു പിന്നെ ഇതുണ്ടായിരുന്നു. അബുൽ ജുവൈരിയ ഫഖാല അബുൽ ജുവൈരിയ മാലിക് ബിൻ അനസിനോട് യാ അബാ അബ്ദില്ലാ ഇസ്മഅ മിന്നി ഷൈഅൻ ഉകല്ലിമുക ബിഹി വഹാജ്ജക വഅഖ്ബിറുക ബിറഅയി എന്താ പറഞ്ഞത്? ഈ അബാ അബ്ദില്ല മാലിക് ബിൻ അനസിനെ വിളിച്ചിട്ട് പറയണം ഇസ്മഅ മിന്നി ഷൈഅൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഉകല്ലിമുക ബിഹി നമുക്കതുകൊണ്ടൊന്ന് സംസാരിക്കാം. വഹാജ് നമുക്കൊന്ന് തർക്കിക്കാം. വഅഖ്ബിറുക ബിറഅയി എന്നിട്ട് പരസ്പരം എന്താണ് നമുക്ക് ഒന്ന് ഒന്ന് ചെറിയൊരു ഖണ്ഡനം അല്ലെ അങ്ങനെയാണല്ലോ നമുക്കൊന്ന് തർക്കിച്ച് നോക്കാം. കാരണം മുർജിയത്തിന്റെ ഒരു ഇത് അയാൾക്കുണ്ട്. കാല മാലിക് ബിൻ അനസ് ചോദിച്ചു ഫൈൻ ഖലബ്തനി അങ്ങനെ തർക്കിച്ചിട്ട് നീ എന്നെ തോൽപ്പിച്ചാലോ. ശരി നമ്മൾ തർക്കിച്ചു നീ എന്നെ തോൽപ്പിച്ചാൽ. കാല അയാൾ പറഞ്ഞു ഇൻ ഖലബ്തുക ഇത്തബഅ്തനി ഞാൻ താങ്കളെ തോൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ പിൻപറ്റണം അല്ലെ. നമ്മുടെ കേരളത്തിൽ അതേപോലെ അങ്ങനെയാണല്ലോ തർക്കിച്ചും നാവിന് കൂടുതൽ നിങ്ങളുള്ള അവൻ വിജയിക്കും. കുറച്ച് കുതന്ത്രം കൂടി അറിഞ്ഞാൽ മതി മന്തിക്കും നാവിന്റെ നിങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഏത് വാദപ്രചാരത്തിലും ജയിക്കാലോ. ഇയാള് പറഞ്ഞു എന്ത് ഞാൻ താങ്കളെ പരാജയപ്പെടുത്തിയാൽ താങ്കൾ എന്നെ പിൻപറ്റണം. അപ്പൊ മാലിക് ബിൻ അനസിന്റെ മറുപടി എന്തിരുന്നറിയോ എങ്കിൽ ഫൈൻ ജാറജുലുൻ ആഖർ ഫകല്ലമന ഫഗലബന ഓക്കെ നമുക്ക് തർക്കിച്ചു നീ ജയിച്ചു ഞാൻ നിന്നെ ഓക്കെ ഞാൻ സമ്മതിച്ചു. ഇനി മറ്റൊരാൾ വന്നു അയാള് നമ്മളോട് തർക്കിച്ച് അയാൾ നമ്മളെ നമ്മൾ രണ്ടുപേരെയും അയാളെ പരാജയപ്പെടുത്തി തർക്കിച്ചിട്ട് അങ്ങനെയുള്ളന്ന് നമ്മളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരാളെ വരും. അങ്ങനെ വേറൊരാൾ വന്നിട്ട് നമ്മളെ രണ്ടുപേരെയും പരാജയപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യും? കാല അബുൽ ജുബേരിയെ പറഞ്ഞു എത്ത വ്യൂഹു എങ്കിൽ നമ്മൾ അയാളെ പിൻപറ്റേണ്ടി വരും കാരണം അയാൾ ജയിച്ചല്ലോ നമുക്ക് അയാളെ പിൻപറ്റാം. കാല മാലിക്കുൻ റഹിമഹുല്ലാ മാലിക് പറഞ്ഞു യാ അബ്ദല്ലാ അയാളെ വിളിച്ചു അബുൽ ജുവൈരിനെ വിളിച്ചിട്ട് പറഞ്ഞു ബഅസല്ലാഹു അസ്സ വജല്ല മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദീനിൻ വാഹിദിൻ അല്ലാഹു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ഒരൊറ്റ മതം കൊണ്ടാണ് ഒരൊറ്റ ആദർശം കൊണ്ടാണ്. അറാക തൻതഖിലു മിൻ ദീനിൻ ഇലാ ദീൻ നിന്നെ ഞാൻ കാണുന്നത് ഒരു ദീനിൽ നിന്ന് മറ്റൊരു ദീനിലേക്ക് നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ടും പോയിട്ട് തർക്കിക്കാം എന്നിട്ട് ആ തർക്കത്തില് നമ്മുടെ മനസ്സ് ശക്ക് വരും അല്ലെങ്കിൽ അയാൾ ജയിക്കും അപ്പൊ അയാളെ പിന്നാലെ കൂടാ കുറെ കാലം മറ്റാളെ പിന്നാലെ ഇങ്ങനെ നിലപാടുമില്ല ഇങ്ങനെ തർക്കിച്ചിട്ട് ഈ രൂപത്തിൽ നിലപാട് സ്വീകരിക്കാം. ആ നിലപാടിന് ഞാനില്ല എന്ന് മാലിക് ബിൻ അനസ് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അയാളെ മടക്കി വിട്ടു എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ദീന് മതം ആദർശം, അതൊരൊറ്റ ആദർശമാണ്. അത് ഓരോരുത്തർ തർക്കിക്കുന്നതിനനുസരിച്ച് മാറേണ്ട ഒന്നല്ല. അങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ തർക്കിക്കുന്ന ആളുകൾക്ക് ഒരു നിലപാടുണ്ടാവില്ല. കാരണം എന്താ, എല്ലാരോടും പോയിട്ട് തർക്കിക്കും, എന്നിട്ട് അത് യോഗ്യതയായിട്ട് പറയും, എന്നിട്ട് അത് ഫേസ്ബുക്കിലും അത് വാട്സപ്പിലും ഇട്ടിട്ട്, അതാണെന്ത് അവന്റെ മുഖ്യ ദൈവത്ത്, അതാണ് ഇങ്ങനെ എല്ലാ വിദ്യത്തിന്റെ ആളുകളോടും പോയിട്ട് തർക്കിക്കുക എന്നുള്ളത്. അതിന് വരുന്നുണ്ട് മറ്റേ വിഷയത്തില്, ഏത് വിദ്യത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തത്തിൽ അത് വരുന്നുണ്ട്. ആ രൂപത്തിലുള്ള തർക്കം എന്താണ്, ഒരു നിലപാടുണ്ടാവില്ല. മനുഷ്യന്റെ മനസ്സിൽ ശക്കുകൾ ഉണ്ടാക്കും, മനുഷ്യന്റെ മനസ്സിൽ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ മുൻഗാമികളിൽ നിന്നുള്ള ഒരുപാട് ആസാറുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഒരു ജനതക്ക് ഷർറ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ള എന്താ ചെയ്യുക, അവരെ തർക്കിക്കുന്നവരാക്കി തീർക്കുന്ന. മനസ്സിലാക്കണം, ഒരു ജനവിഭാഗം ഒരു സമൂഹം തർക്കിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അള്ളാഹു അവരിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഷർറാണെന്നുള്ളതാ. അതൊരു സംഘടനയുടെ വിജയമല്ല, അതൊരു ആദർശത്തിന്റെ വിജയമല്ല. വഖാലൽ ഔസാഇ, ഔസാഇ പറഞ്ഞത് ഇത് അറാദല്ലാഹു ബിഖൗമിൻ ഷർറ അൽസമഹുമുൽ ജദല അൽസമഹുമുൽ ജദല, അള്ളാഹു ഒരു സമൂഹത്തിന് ഷർറ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവർക്ക് തർക്കം, തർക്കം എന്നത് അവർക്ക് അനിവാര്യമാക്കി തീർക്കും. ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതാണ്, അവര് തർക്കിക്കുന്നവരായിത്തീരുന്ന. അതേപോലെ തന്നെ യഹ്യ ബിൻ അബി കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, സുലൈമാൻ ബിൻ ദാവൂദ് തന്റെ മകനോട് പറഞ്ഞതായിട്ട് യഹ്യ ബിൻ അബി കസീറിൽ ഉദ്ധരിക്കാണ്, യാ ബുനയ്യ, എന്താ മകന് കൊടുത്ത ഉപദേശം, മകനെ ഇയ്യാക വൽ മിറാഅ, തർക്കത്തെ നീ പേടിക്കണം. അതിനെ പേടിക്കണം എന്നാ, തർക്കിക്കാൻ പഠിച്ചോന്നല്ല, ഇയ്യാക വൽ മിറാഅ, നീ തർക്കത്തെ സൂക്ഷിക്കണം. ഫൈന്നഹു ലൈസത് ഫീഹി മൻഫഅ, കാരണം അതിലെന്തില്ല, ഒരു ഉപകാരവും അതിലുണ്ടാവില്ല. ആ രൂപത്തിലുള്ള തർക്കങ്ങളല്ല നടക്കുന്നത്. നമ്മളൊക്കെ തർക്കിക്കുന്ന വിഷയം ആലോചിച്ച് നോക്കിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കും. അതല്ലാതെ ദീനിയായ ഒരു വിഷയം പഠിക്കുക, ആ രൂപത്തിൽ തർക്കമല്ല ശരിക്കും അത് വരുന്നത്. തർക്കം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബയാൻ ചെയ്തു കൊടുക്കല, തഫ്സീർ ചെയ്തു കൊടുക്കലാണ്. നമ്മൾ ഇന്ന് മണിക്കൂറുകളോളം ഓരോ വിഷയത്തിൽ അതൊക്കെ എന്തായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെ പോലെ ഇരിക്കും. എന്തുകൊണ്ട് മാലത്തെ ഖത്തീബ് അത് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ അത് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇന്ന പണ്ഡിതൻ അയാൾ വലിയ പണ്ഡിതനാണല്ലോ, എന്തുകൊണ്ട് അയാളത് പറഞ്ഞില്ല, അയാൾ മദീനത്ത് പോയിട്ട് പഠിച്ച ആളാണല്ലോ, എന്തുകൊണ്ട് അയാളത് പറഞ്ഞില്ല. അതിൻ്റെ ആ രൂപത്തിലുള്ള തർക്കങ്ങളേ നമുക്കിടയിലുള്ളൂ. ആ തർക്കമുണ്ട് വിടുക, ഇന്ന ആളത് അന്ന ഹദീസുണ്ട്, ഇന്ന ആയത്തുണ്ട്, ഇന്ന സലഫി പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ, അംഗീകരിച്ചോ, അഹലു സുന്നത്തിന്റെ മാർഗത്തിലേക്ക് വന്നോ, ഇല്ലെങ്കിൽ മാസലാം, അവന് അല്ലെ ഹല്ലു സബീലഹും, അവരെ അവരുടെ മാർഗത്തിൽ വിട്ടേക്കുക. പിന്നെ അവിടെ കുറെ തർക്കിച്ച് അടിയായി ദേശീയായി അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പരസ്പര വിദ്വേഷവും വൈരാഗ്യവും, ആ രൂപത്തിലുള്ള തർക്കം ഇസ്ലാമിൽ ഇല്ല. പ്രമാണങ്ങള് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ബസ്, ഖലാസ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തല എണ്ണീട്ട് ഉണ്ടാക്കുന്നതല്ല അൽജമാ, അതല്ല അഹ്ലു സുന്നത്ത് വൽ ജമാ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ, വേണമെങ്കിൽ അവന് സ്വീകരിച്ചോട്ടെ. അദ്ദേഹം മകന് കൊടുത്ത ഉപദേശം ഇതാണ്, തർക്കത്തെ, തർക്കിക്കുന്നതിനെ നീ സൂക്ഷിക്കണം, കാരണം അതിൽ ഉപകാരമല്ല. പിന്നെന്താ, വഹുവ യുഹയ്യിജു ബൈന ലിഖ്വാനി അൽ അദാവ, അത് സഹോദരങ്ങൾക്കിടയിൽ അദാവത്ത്, ശത്രുത ഇളക്കിവിടും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും കിട്ടാനില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ആസാറുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഏത്, അത് തന്നെ ശരിക്കും നമ്മളതൊരു വിഷയമായിട്ട് നമ്മളത് പറയണം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കൂടി, യസീദ് ബിൻ ഹാറൂൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു സദസ്സിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് പറഞ്ഞു. അള്ളാഹിനെ പരലോകത്ത് സത്യവിശ്വാസികൾ കാണും എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് പറഞ്ഞു. അത് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ ഉണ്ടായിരുന്ന ഒരാള് അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബ ഖാലിദ് മാ മഅന ഹാദൽ ഹദീസ്, എന്താ ഈ ഹദീസിന്റെ അർത്ഥം? ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. ഫഖാലിബ യസീദ് ബിനു ഹാറൂൻ ദേഷ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയണം, കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നിനക്ക് നാശം, ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് സ്വീകരിക്കല്ലേ വേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇദാ സമിഅതുമുൽ ഹദീസ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് നിങ്ങൾ കേട്ടാൽ, ഫത്തബിഹു വലാ തബ്തദിഉ ഫീഹി, അത് നിങ്ങൾ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. വേറെ നിങ്ങളൊന്നും പുതിയ കാര്യം പിന്നെ ചോദ്യങ്ങളോ പിന്നെ ഒന്നും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഫൈനക്കും ഇനി തബഅതുമൂഹു വലം തുമാറു ഫീഹി, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫൈനക്കും ഇനി തബഅതുമൂഹു, ആ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണോ അത് നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, വലം തുമാറു ഫീഹി, നിങ്ങൾ അതിൽ തർക്കിക്കാതിരിക്കുകയാണെങ്കിൽ, കണ്ടോ, സല്ലംതും, നിങ്ങൾ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ കാര്യം. എന്താണെങ്കിലും അത് വിശദീകരിച്ചെടുക്കുക. നിങ്ങളത് പിൻപറ്റുകയാണെങ്കിൽ, വലം തുമാറു ഫീഹി, പിന്നെ നിങ്ങളതിൽ തർക്കിക്കാതിരിക്കുകയാണെങ്കിൽ, നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അതിൽ തർക്ക, എന്തുകൊണ്ട് ഇത്ര കാലം പറഞ്ഞില്ല, ആദ്യത്തെ ചോദ്യം അതായിരിക്കും. നിങ്ങളത് പിൻപറ്റുകയാണെങ്കിൽ, അതിൽ നിങ്ങൾ തർക്കിക്കാതിരിക്കുകയാണെങ്കിൽ, സല്ലം തും, നിങ്ങൾ രക്ഷ പ്രാപിച്ചു. വൈലം തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, ഹലക്തും, നിങ്ങൾ നശിച്ചു. ഇത് യസീദ് ബിൻ ഹാറൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ ഒരുപാട് അസറുകൾ ഈ വിഷയത്തിലുണ്ട്. അത് നിങ്ങൾ വേറെ മനസ്സിലാക്കണം, വേറെ നിങ്ങളത് റഫർ ചെയ്യണം, അത് മുത്താല ചെയ്യണം, നിങ്ങളത് പഠിക്കണം. അപ്പോൾ ഖുർആൻ എന്നുള്ളത് നമ്മൾ ഉദ്ധരിച്ചു, ഹദീസുകളിൽ നിന്നുള്ളത് ഉദ്ധരിച്ചു, അത് മുൻഗാമികളുടെ മാർഗമല്ല എന്നുള്ളതിന്റെ തെളിവുകൾ പറഞ്ഞു. അതേപോലെ തന്നെ മുൻഗാമികളിൽ നിന്ന് വന്നിട്ടുള്ള ആസാറുകൾ നമ്മൾ ഉദ്ധരിച്ചു. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു തർക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ തർക്കത്തെ രണ്ടാക്കി തിരിച്ചു. തർക്കത്തെ രണ്ടാക്കി തിരിച്ചു, ജിദാലിനെ രണ്ടാക്കി, രണ്ട് ഇനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തർക്കം രണ്ട്, എൻഖസിമുൽ ജിദാൽ ഇലാ ഖിസ്മൈനി, രണ്ട് ഖിസ്മുകളാണ്. ഖിസ്മാനി ഖിസ്മൈനി, രണ്ട് ഖിസ്മുൻ, ഇനം, രണ്ട് വകുപ്പാണ്. ഒന്ന് അൽ ജിദാലുൽ മഹ്മൂദ്, അൽ ജിദാലുൽ മഹ്മൂദ്, മഹ്മൂദ്, അൽ ജിദാലുൽ മഹ്മൂദ്, അതായത് അൽ ജിദാലുൽ മഹ്മൂദ് എന്നൊക്കെ പറയാം. അൽ ജിദാലുൽ മുബാഹ്, അൽ ജിദാലുൽ മഹ്മൂദ് പറഞ്ഞാല് ദ ഹമീദ മഹ്മൂദ്, അതായത് പ്രശംസിക്കപ്പെട്ട തർക്കം, അത് അനുവദനീയമാണ്. അൽ ജിദാലുൽ മഹ്മൂദ്, അൽ ജിദാലുൽ മുബാഹ്, അൽ ജിദാലുൽ മഹ്മൂദ്, പ്രശംസിക്കപ്പെട്ട തർക്കം, അതാണ് ഒന്ന്. രണ്ട് അൽ ജിദാലുൽ മദ്മൂം, അൽ ജിദാലുൽ മദ്മൂം, റമ്മ ആക്ഷേപിച്ചു, ആക്ഷേപിക്കപ്പെട്ട തർക്കം രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാൽ ജിദാലുൽ മഹ്മൂദ്, പ്രശംസിക്കപ്പെട്ടത്, അതായത് ഖുർആനും സുന്നത്ത് അംഗീകരിച്ചത്, അത് തർക്കം എന്നതിന്റെ ഒരു പ്രയോഗം മാത്രമാണ്, അത് ഏത് രൂപത്തിലാന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാൽ ജിദാലുൽ മദ്മൂം, മദ്മൂം, ദാല് ദാല് ദാല്, അൽ ജിദാലുൽ മദ്മൂം, ആക്ഷേപിക്കപ്പെട്ട ജിദാല്, ഇങ്ങനെ രണ്ട് രൂപത്തിലുണ്ട്. ഇനി ഇനി അതിന്റെ വിശദീകരണമാണ് നമുക്ക് പറയാനുള്ളത്. അതുകൂടി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. എന്നിട്ട് നമുക്ക് അതിന്റെ പിന്നെ ബാക്കി ഭാഗത്തേക്ക് പോകാം. നമ്മൾ പറഞ്ഞു വന്നത് ഉസൂൽ സുന്നത്തി ഇന്ദന തമസ്സുക ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം വതർക്കുൽ ബിദഅ ഫകുല്ലു ബിദഅത്തിൻ ഫഹിയ ളലാല. സുന്നത്തിന്റെ അടിത്തറ നമ്മുടെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ അത് മുറുകെ പിടിക്കലും അവരെ പിൻപറ്റലുമാണ്. ബിദഅത്തുകളെ ഉപേക്ഷിക്കലുമാണ്. എല്ലാ ബിദഅത്തുകളും ദുർമാർഗമാണ്. വതർക്കുൽ ഖുസൂമാത്തി തർക്കങ്ങളെ ഉപേക്ഷിക്കലുമാണ്. വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാഇ ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം ഉപേക്ഷിക്കലുമാണ്. വതർക്കുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാത്തി ഫിദ്ദീനി അല്ലാഹുവിന്റെ ദീനിൽ ഖുസൂമാത്തുകളും ജിദാലുകളും മിറാഉകളും ഉപേക്ഷിക്കുകയും ചെയ്യലാണ് ഉസൂലു സുന്നയുടെ അല്ലെങ്കിൽ സുന്നത്തിന്റെ അടിത്തറ. അവ പറഞ്ഞ കാര്യങ്ങൾ തർക്കം അത് ഒഴിവാക്കുക എന്നത് അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ നിയമമാണ്, ആദർശമാണ്, തത്വമാണ്. ഇനി അത് അനുവദിച്ചത് എത്രത്തോളം അത് രണ്ട് ഇനം അത് കൂടി നമുക്ക് വിശദീകരിക്കാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് വിശദീകരിക്കാൻ ഇൻഷാല്ലാ. വിഷയങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ഡീപ്പായിട്ട് കൂടുതൽ നിങ്ങൾ റഫർ ചെയ്യാൻ ശ്രമിക്കുക. യഥാർത്ഥ അഹ്ലു സുന്നയുടെ മാർഗം സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ അബദ്ധങ്ങളും അല്ലാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.